2024 നവംബർ 17 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. തിരുത്താനുള്ള ശക്തി ഭരണ സംവിധാനത്തിലുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യേക ലേഖകൻ എഴുതുന്നു. സംസ്ഥാനത്ത് 2 IAS ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായ വേളയിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കേരള കൗമുദിയുമായി സംസാരിച്ചത്. പ്രസക്ത ഭാഗങ്ങളാണ് ചുവടെ. ചീഫ് സെക്രട്ടറിയുടെ കസേരയിൽ 2 മാസം പിന്നിട്ടല്ലോ, എങ്ങനെയുണ്ട്? നല്ല ടെൻഷനുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് രഹസ്യങ്ങൾ അറിയാം. വകുപ്പ് സെക്രട്ടറിമാരെയും വകുപ്പ് മേധാവികളെയുമൊക്കെ നിയന്ത്രിക്കാം. CR എഴുതാം രസമല്ലേ? അതൊരു രസമായിട്ടല്ല, ഉത്തരവാദിത്തമായാണ് കാണുന്നത്. ക്യാബിനറ്റ് രോഗത്തിൽ ആകെ കൂടി ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റേതായ ഒരു പ്രത്യേകതയുണ്ട്. ചീഫ് സെക്രട്ടറി എന്ന പോസ്റ്റ് ഞാൻ ഇരുന്ന പോസ്റ്റുകളുമായി നോക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. 1.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവമുണ്ടല്ലോ. ടെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പലതരത്തിലുള്ള കോഓർഡിനേഷന്റെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പിന്നെ കയ്യിലുള്ള സമയം വളരെ കുറവാണ്. അതിനകത്ത് ചെയ്ത് തീർക്കണമെന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള വേവലാതി എപ്പോഴുമുണ്ട്. ഇപ്പോൾ സംഘർഷഭരിതമാണല്ലോ. ടെൻഷൻ IAS-കാരെ നിയന്ത്രിക്കുന്നതിലാണോ? അതല്ല, മൊത്തത്തിൽ സർവീസിനോടുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ടല്ലോ. കാരണം ആരെ എവിടെ ഇരുത്തുന്നു എന്ന അടക്കം ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണ്. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ നോക്കണം. ഒരു ഭാഗത്ത് നമ്മുടെ കരിയർ മുന്നോട്ട് പോകണം, മറുഭാഗത്ത് ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ മാനേജ് ചെയ്യാൻ ഉണ്ടാവണം. ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. അങ്ങനെ ആവുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷവും ഉണ്ട്. ആവശ്യത്തിന് റിസോഴ്സ് ഇല്ല, അപ്പോൾ പിന്നെ വളരെ ചെറിയ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് മാനേജ് ചെയ്യേണ്ടതിന്റെ ഒരു മാനസിക സംഘർഷം. ഒരാൾ തന്നെ ഒന്നിലധികം പദവികൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഒരാൾ തന്നെ 1-ഉം 2-ഉം അല്ല, 8-ഉം 10-ഉം ചുമതലകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ചിലതൊക്കെ ചെറിയ വർക്കുകളാണ്. എന്നാൽ എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്കും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പലർക്കുമുണ്ട്. വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണ് 2 IAS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ. അവരുമായി സംസാരിച്ചിരുന്നു. കേരള കേഡറിന്റെ ഒരു പ്രത്യേകത എന്നാൽ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കേഡറാണ്. പല കേഡറുകളിലും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആർക്കും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കാണാനൊക്കെ പ്രയാസമാണ്. പക്ഷെ കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും കയറി വരാം. ചീഫ് സെക്രട്ടറിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലേ എല്ലാം? എന്താണ് ശരി, എന്താണ് തെറ്റി എന്ന് ഓർമ്മിപ്പിക്കുന്നതിനുള്ളതാണ് റൂൾസ്. പക്ഷെ റൂൾസ് ഇന്റർപ്രിട്ടേഷന് വിധേയമാണ്. അപ്പോൾ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവർ ചേരുന്ന ഒന്നാണ് സിവിൽ സർവീസ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളെ കൊണ്ട് നിയന്ത്രിച്ച് പോകാവുന്ന ഒരു സംഗതിയല്ല. എല്ലാവരുടെയും സഹകരണവും കഴിവുകളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ട് പോകുന്നതാണ് തലപ്പത്തിരിക്കുന്നവരുടെ ചുമതല. ഇപ്പോൾ ഉയരുന്ന സംഭവങ്ങളുടെ ശരിയും തെറ്റും എന്ത് തന്നെ ആയാലും അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് കളങ്കം ഉണ്ടാക്കുന്നതായില്ലേ? അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇത് അന്വേഷണ വിധേയമായിട്ടാണ് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ശരിയെന്നെല്ലാം കുറച്ച് നാൾ കഴിഞ്ഞേ മനസ്സിലായി വരികയുള്ളൂ. പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെ മാത്രം ഉണ്ടായതല്ല. ഞാൻ സർവീസിനകത്ത് കയറുമ്പോൾ മുതൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ സർവീസിനകത്ത് ഒതുങ്ങി വേറൊരു മനുഷ്യനും അറിയില്ലായിരുന്നു. അത് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഇത് പബ്ലിക്കൽ ഡൊമിനിയൻ വരുന്നു. അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമേജിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ആ ഒരു ഇമേജ് പലപ്പോഴും പറയാറുണ്ട്, മുഖത്തൊരു മറുകുണ്ടായാൽ ആ മറുകിനെ കാണുകയുള്ളൂ, മുഖം ആരും നോക്കില്ലെന്ന്. അപ്പോൾ ഒരു 99% നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കാണാതെ പോകുന്നു എന്ന് മാത്രമല്ല, ഈ പബ്ലിക് ഡൊമിനിയൻ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ഉയർന്ന ഉദ്യോഗസ്ഥനെ പരസ്യമായി അപകീർത്തിപ്പെടുത്തുന്നത് ശരിയായ നടപടിയാണ്? അതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനായി കാണാനാകുമോ? അന്വേഷണ വിധേയമായതിനാൽ അത്തരം ചോദ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ സസ്പെൻഷൻ വന്നത്. തുടരന്വേഷണം. ഇപ്പോൾ മെമ്മോ ഓഫ് ചാർജസ് ഉണ്ടാവും. അതിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കാനും മറുപടി പറയാനും അവസരം ഉണ്ടാകും. തുടർന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഇതിലൊരു ദീർഘമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അതിന്റെ ബേസിസിൽ ഫൈൻഡിംഗ് ഉണ്ടായാൽ മറ്റ് തീരുമാനങ്ങളും ഉണ്ടാവുകയും ചെയ്യും. സസ്പെൻഷന് ശേഷം പരിഹസിക്കുന്നത് സർക്കാരിനെ ചോദ്യം ചെയ്യലല്ലേ. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നടപടിയാണ്. മെമ്മോ ഓഫ് ചാർജസ് ഇഷ്യൂ ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ വരും. പലതരത്തിലുള്ള വെട്ടികളുമുണ്ട്. പലതരത്തിലായിരിക്കും പ്രതികരിക്കുന്നത്. പ്രതികരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, നടപടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു മെസ്സേജ് ആണ്. എന്താവും, എന്തായിക്കൂടാ എന്ന് ആ മെസ്സേജിനെ എല്ലാവരും ഉൾക്കൊള്ളണം. ശിക്ഷ കിട്ടിയാൽ അത് സ്വീകരിക്കാത്തവരുമുണ്ട്, അത് പോരെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. പരിഹാസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ടൂളാണ്. സ്റ്റെയർ എന്ന് പറയുന്നത് ചില സത്യങ്ങൾ ചില അപ്രിയ സത്യങ്ങൾക്കുമെല്ലാം കൊണ്ടുവരുന്നതിനുള്ള ഒരു ടൂളാണ്. പക്ഷെ മറുഭാഗത്ത് വെട്ടിഹത്യ ചെയ്യുന്നതും ശരിയല്ല. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ പീഡിപ്പിക്കുന്ന സാഹചര്യം പൊതുവേ ഉണ്ടോ? ഏതൊരു ഓർഗനൈസേഷനകത്തും ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ട്. അത് IAS ആയാലും ശരി, IPS ആയാലും ശരി, IAFS ആയാലും ശരി, മീഡിയ ആയാലും ശരി, അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള അധികാര തട്ടുകൾ ഉണ്ടെങ്കിലും ആ തട്ടുകളിൽ ചിലപ്പോൾ ഹരാസ്മെന്റിന് ഒക്കെ സാധ്യത ഉണ്ടാകും. അങ്ങനെ ഒരു സാധ്യത നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പേഴ്സണലായിട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 24 മണിക്കൂറും നിരീക്ഷണമുള്ളപ്പോൾ പരസ്യ പ്രതികരണം ഏറ്റുമുട്ടൽ നല്ലതാണോ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോഡും സ്വഭാവവും അല്ല ഇപ്പോൾ. കാലത്തിനൊത്ത് നമ്മൾ മാറുകയും വേണം. പഴയത് പിടിച്ചു കൊണ്ടുവരിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയത്ത് നമുക്ക് എന്തൊരു വിഷയത്തിനും ഒരു സ്ട്രെച്ചർ ഉണ്ടാകുന്നത് ഒരു കാരണമുണ്ട്. ആ സ്ട്രെച്ചർ ഇല്ലെങ്കിൽ അത് സംഘർഷത്തിലേക്ക് മാറും. സംഘർഷം ഉണ്ടാകുന്നതും അഭികാമ്യമല്ല. ഇങ്ങനെ ഒരു സംഭവം നിർഭാഗ്യകരമെന്ന തോന്നലുണ്ടോ? തീർച്ചയായും ഉണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് 300,000+ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ്. ജനം എന്ത് വിചാരിക്കണം? ഇത് രണ്ടും കൂട്ടിക്കഴിക്കരുത്. കാരണം അടിവെക്കുന്നതിന്റെ ഇടയിൽ രാത്രി 12 മണിവരെയും പണി എടുക്കുന്നവരും ഉണ്ട്. പലപ്പോഴും ഈ അഭിപ്രായ വ്യത്യാസത്തിൽ കൂടിയാണ് നമ്മൾ വളരുന്നത്. മറ്റുള്ളവരുടെ വ്യൂസ് അറിയാനും തിരിച്ചറിയാനും പഠിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പ്രശ്നമല്ല. അത് ജോലിയെ ബാധിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ജോലിക്ക് സഹായകരം ആയിരിക്കും. ഞാൻ തന്നെ എന്റെ അഭിപ്രായം എനിക്ക് അഭിപ്രായമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നതിനാൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറാൻ തയ്യാറാവുന്നതാണ് ഒരു നല്ല ഉദ്യോഗസ്ഥനെന്ന് എനിക്ക് തോന്നുന്നു. IAS വിഷയം മുഖ്യമന്ത്രി സജീവമായി ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? ഫ്ലോട്ട് ലൈസൻസ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത്യന്തികമായി നമ്മുടെ ഗവർണേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഹാനികരമാവുന്ന തരത്തിൽ ബാധിക്കരുത്. എല്ലാവർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. പിന്നെ എന്ത് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു രമ്യത ഉണ്ടാവണം. അത് നിലനിർത്തുകയും വേണം. പക്ഷെ അതേസമയം ആ രമ്യത നിലനിർത്തുമ്പോൾ തന്നെ ഡിസിപ്ലിൻ കളഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. IAS ഓഫീസേഴ്സ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ആണ്. ഓരോരുത്തരും വ്യക്തികൾ ആണെങ്കിലും അവരുടെ പ്രവർത്തികൾ മൊത്തത്തിൽ ബാധിക്കുന്ന ഗവൺമെന്റിനെ അല്ലേ? വ്യക്തിയെ വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. വ്യക്തി സിസ്റ്റമല്ല. വ്യക്തിയും സിസ്റ്റവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. പ്രതിദാനം ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ട്. അത് ഇന്നല്ല, ഇന്നല്ലേ അല്ല, മിനിഞ്ഞാന്നുമല്ല, നാളെയല്ല, മറ്റന്നാളുമല്ല. വ്യതിയാനങ്ങളും ഉണ്ടാവും. ആ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും തിരുത്തുക എന്നതാണ് സിസ്റ്റം. ഒരു വ്യതിയാനം ഉണ്ടാകുന്നതിന് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല. ഉണ്ടാവുന്ന വ്യതിയാനത്തെ തുരത്താൻ പറ്റുന്നുണ്ടോ? അതാണ് സിസ്റ്റത്തിന്റെ ശക്തി.